ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വിദേശ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ട അതിഥികളാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേംസിംഗ് തമാങ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 15 കേരള നിയമസഭയുടെ 11 സമ്മേളനത്തിന് നാളെ തുടക്കം. ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിന് പ്രഥമ പരിഗണന. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് വൈകിട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎയുടെ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 7:15 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ വിശിഷ്ട അതിഥികളാകും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലിദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മുയ്സു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖ വിദേശ നേതാക്കൾ. തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. വെള്ളിയാഴ്ചയാണ് ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത്. നേരത്തെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ കാണുകയും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതായി അറിയിക്കുകയും ചെയ്തിരുന്നു. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ രാഷ്ട്രപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ദേശീയ യുദ്ധ സ്മാരകത്തിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിദേശ രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്നതിനാൽ ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിൽ പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ഡ്രോണുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ പറത്തുന്നത് ഡൽഹി പോലീസ് നിരോധിച്ചു. ഇന്നും നാളെയും ഈ നിരോധനം തുടരും. നഗരത്തിലെ വിവിധ റോഡുകളിൽ ഇന്നുച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആകാശവാണി ഡൽഹി നിലയം രാഷ്ട്രപതി ഭവനിൽ നിന്ന് തത്സമയം പ്രക്ഷേപണം ചെയ്യും. ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം വൈകിട്ട് 6:45 മുതൽ FM ഗോൾഡ്, ഇന്ദ്രപ്രസ്ഥ, ആകാശവാണി ലൈവ് ന്യൂസ് ചാനലുകളിൽ കേൾക്കാം. ഈ പ്രക്ഷേപണം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി AIRലും തത്സമയം കാണാം. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ബംഗളൂരു, ചെന്നൈ, കട്ടക്, ഗുവാഹത്തി, ഹൈദരാബാദ്, ഇംഫാൽ, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലെ ആകാശവാണി സ്റ്റേഷനുകൾ പ്രാദേശിക ഭാഷകളിൽ വിവരണം പ്രക്ഷേപണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ച ഒമാൻ, സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നന്ദി പറഞ്ഞു. സൌദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദ്, ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് എന്നിവരെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നന്ദി അറിയിച്ചത്. തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചതിന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിനും രൺധീർ ജയ്സ്വാൾ നന്ദി പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധി എംപിയെ വീണ്ടും തെരഞ്ഞെടുത്തു. ഇന്നലെ വൈകുന്നേരം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചത്. സോണിയാഗാന്ധി ഇത്തവണ രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേംസിംഗ് തമാങ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4 സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിയോടൊപ്പം മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത് 2 ശ്രീ തമാങ് മുഖ്യമന്ത്രിയാകുന്നത്. നീറ്റ് പരീക്ഷയിൽ 1500 ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് പുനഃപരിശോധിക്കുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 4 സമിതിയെ ചുമതലപ്പെടുത്തി. എൻടിഎ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. യുപിഎസ്സി മുൻ ചെയർമാനായിരിക്കും സമിതിയുടെ അധ്യക്ഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പുതുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും എൻടിഎ ഡയറക്ടർ ജനറൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് പരാജയപ്പെട്ട പാകിസ്ഥാന് ഇത് നിർണായക മത്സരമാണ്. ഇന്ത്യ, അമേരിക്ക, കാനഡ, പാകിസ്ഥാൻ, അയർലൻഡ് എന്നീ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിലവിൽ അമേരിക്കയാണ് ഒന്നാമത്. പട്ടികയിൽ ഇന്ത്യ രണ്ടാമതും പാകിസ്ഥാൻ നാലാമതുമാണ്. രാത്രി 10:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഒമാൻ സ്കോട്ട്ലൻഡിനെ നേരിടും. ഗ്രൂപ്പ് സിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസ് ഉഗാണ്ടയെ 134 റൺസിന് തോൽപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസും ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. റോളണ്ട് ഗാരോസിൽ ഇന്ന് വൈകിട്ട് 6:00 മത്സരം. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിന്റെ കലാശക്കളിയിൽ ലോക ഒന്നാം നമ്പർ താരം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് കിരീടം ചൂടി. 15th കേരള നിയമസഭയുടെ 11th സമ്മേളനം നാളെ ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനത്തിൽ പ്രഥമ പരിഗണന. ഈ മാസം 11 മുതൽ അടുത്ത മാസം 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. 2024 കേരള പഞ്ചായത്ത് രാജ് 2nd ഭേദഗതി ബിൽ, കേരള മുനിസിപ്പാലിറ്റി 2nd ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആകെ 28 ദിവസമാണ് സഭ സമ്മേളനം ചേരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജൂലൈ 25 സമ്മേളനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നലെ അന്തരിച്ച മാധ്യമ വ്യവസായ രംഗത്തെ അതികായനായ റാമോജി റാവുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തെലങ്കാന സർക്കാർ തീരുമാനിച്ചു. സംസ്കാരം ഇന്ന് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ നടക്കും. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആന്ധ്രാപ്രദേശ് സർക്കാർ ഇന്നും നാളെയും ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ഔദ്യോഗിക സ്ഥാപനങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 31 അവസാനിക്കും. ഇതര സംസ്ഥാന മത്സ്യബന്ധനയാനങ്ങളെല്ലാം തീരം വിട്ടുപോകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ട്രോളിംഗ് കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകും. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപകമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാർ നിയമനങ്ങൾക്കുള്ള പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയുന്നതിന് പുതിയ നിയമനിർമ്മാണത്തിനൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിവിധ നിയമന കമ്മീഷൻ തലവന്മാരുമായി ഇന്നലെ ലക്നൌവിൽ ഉന്നതതല യോഗം ചേർന്നു. നിയമന പരീക്ഷകളിലെ ഇത്തരം ക്രമക്കേടുകൾ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കണമെന്ന് ഡൽഹി ജലമന്ത്രി അതിഷി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയോട് അഭ്യർത്ഥിച്ചു. ഹരിയാന സർക്കാർ ആവശ്യമായ ജലം വിട്ടു നൽകുന്നില്ലെന്ന് അറിയിക്കുന്നതിനാണ് യോഗം ചേരുന്നതെന്ന് ശ്രീമതി അതിഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഗസയിൽ ഹമാസിന്റെ തടവിൽ നിന്ന് 4 ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. സെൻട്രൽ ഗസ മുനമ്പിൽ നടന്ന പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് 4 പേരെയും മോചിപ്പിക്കാനായതെന്ന് അധികൃതർ അറിയിച്ചു. ബന്ദികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ വൈദ്യപരിശോധനകൾക്കായി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വിദേശ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ട അതിഥികളാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേംസിംഗ് തമാങ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 15th കേരള നിയമസഭയുടെ 11th സമ്മേളനത്തിന് നാളെ തുടക്കം. ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിന് പ്രഥമ പരിഗണന. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8:00. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് വൈകിട്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.